യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം വാക്യം.
ഞാൻ ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാലും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല.
ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് ഗോത്രത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രൈസ് ഗോഡ് ദൂതന്മാർ വന്ന് ആട്ടിടയന്മാരെ അറിയിച്ചത് എന്നറിയാമോ? പ്രൈസ് ഗോഡ്. 2-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം 11-ാം വാക്യം 10-ഉം 11-ഉം.
ദൂതനവരോട് ഭയപ്പെടേണ്ട,
ദൂതനവരോട് ഭയപ്പെടേണ്ട,
സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം,
സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം,
ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു,
ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു,
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്,
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്
ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു,
നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹെരോദാവ്, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹെരോദാവ് യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ വിദ്വാൻമാരെ ഇവരെ വിളിച്ചു വരുത്തി, പുരോഹിതന്മാരെയെല്ലാം വിളിച്ചു വരുത്തി. 2-ാം അധ്യായം മത്തായി എഴുതുന്ന സുവിശേഷം 2-ാം അധ്യായം 4 മുതലുള്ള അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു. അടുത്തത്,
ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു, ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി,
ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി,
ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
പ്രൈസ് ഗോഡ്. അപ്പോൾ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന്, ദാവീദിന്റെ ദേശത്ത് ബേത്ലഹേമിൽ നിന്ന് മെശിഹ വരും, ഈ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി യേശു ക്രിസ്തുവിൽ കൂടെ നടന്നപ്പോൾ. പ്രൈസ് ഗോഡ്. അപ്പം യഹൂദ ഗോത്രത്തിൽ നിന്ന്, ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് കർത്താവ് വരും. ഈ വെളിപ്പാട് പ്രവചനം നിറവേറുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ദാവീദ് ഗോത്രത്തിലാണ് ജനിച്ചത്, ദാവീദിന്റെ കുലത്തിലാണ് ജനിച്ചത്, യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ആ കർത്താവ് മഹാപുരോഹിതനായി, പുരോഹിതൻ ദൈവവചന പ്രകാരം ഓരോ യാഗം കഴിക്കുമ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ, മഹാപാപ പരിഹാര ദിവസം കടന്നു ചെല്ലുന്നത് പോലെ, പ്രൈസ് ഗോഡ്, യേശു ക്രിസ്തു ആട്ടുകുറ്റന്മാരുടെയും പശുക്കളാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പം ദേവാലയത്തിൻ്റെ തിരശീല അടിതൊട്ട് മുകൾ വരെ കീറിപ്പോയി, അല്ല മേള് തൊട്ട് അടിവരെ, മനുഷ്യൻ കീറിയാൽ അടിതൊട്ട് മുകൾ വരെ. സ്വർഗം അതിനെ കൈകാര്യം ചെയ്തപ്പോൾ മേളിൽ തൊട്ട് അടിവരെ. അങ്ങനെ വേർപ്പാടിനെ നടിച്ചു ഒരിടിച്ചു കളഞ്ഞുകൊണ്ട് എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് വേണ്ടി സാധിച്ചു. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയുള്ള ഒരനുഭവം ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നു. അത് ദാവീദ് ഗോത്രത്തിൽ യേശുവിൻ്റെ ജനനത്തോടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം എഴുതി, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ ഈ പറഞ്ഞ അതേ വാക്യത്തിൻ്റെ സാരാംശം യോഹന്നാൻ വെളിപ്പാടിൽ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ കണ്ടത്, യോഹന്നാൻ വെളിപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ഗോഡ് 7 മുതലുള്ള വാക്യങ്ങൾ.
ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി,
വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി,
ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും,
ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും,
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും,
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, അരുളിച്ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ്യ. യെശയ്യാവ് 22:22 വായിച്ചു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അത് യേശുവിനെ കുറിച്ചാണ്. യോഹന്നാൻ വെളിപ്പാടിൽ യേശുവിനെ കണ്ടപ്പോൾ ദൂതൻ അരുളി ചെയ്തു, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ ഞാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ്യ. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനായി ആരും തുറക്കാത്തവൻ അടയ്ക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ്യ. ഈ കർത്താവ് തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അടച്ചാൽ ആരും തുറക്കത്തുമില്ല. പ്രൈസ് ഗോഡ്. എന്നിട്ട് മൂന്നാം വാക്യം, അതിൻ്റെ എട്ടാം വാക്യം,
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
ഇതാ
ഞാൻ നിന്റെ മുമ്പിൽ
ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു.
ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു.
അതാർക്കും അടച്ചുകൂടാ.
അതാർക്കും അടച്ചുകൂടാ. പ്രൈസ് ഗോഡ്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. യോഹന്നാൻ കൊടുത്ത ദൂത് നമുക്കുള്ള ദൂതായി മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, 2013 കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആരും അത് അടയ്ക്കത്തില്ല. ദൈവപൈതലെ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ വാക്യം വായിക്കുമ്പം ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനെന്ന് കർത്താവ് പറഞ്ഞ ഉദ്ദേശം മനസ്സിലാകണമെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ശമുവേലിൻ്റെ 2 ശമുവേലിൻ്റെ പുസ്തകം 5:6 മുതലുള്ള വാക്യങ്ങളും ശ്രദ്ധിച്ച്,
രാജാവും അവൻ്റെ ആളുകളും,
അതായത് ദാവീദും അവൻ്റെ ആളുകളും,
യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യബൂസരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യബൂസ്യരുടെ നഗരമായ സിയോൻ കോട്ടയിലേക്ക് ദാവീദ് പുറപ്പെട്ടു. യബൂസ്യരെല്ലാവരോട് ചേർന്ന് പറഞ്ഞു, ഇവൻ ഈ പട്ടണത്തിൽ കടക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല, ഇനി അഥവാ കടക്കാൻ ശ്രമിച്ചാലും അവനെ തടുക്കാൻ, വായിച്ച്,
നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു.
നിന്നെ തടുക്കാൻ കുരുടരും
മുടന്തരും മതി
മതി എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്നെ തടുക്കാൻ കുരുടരും മുടന്തരും മാത്രം മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ദാവീദ് വലിയ സൈന്യമായിട്ട് വരുമ്പം ദാവീദിനെ കളിയാക്കി പറയുകയാണ്. എന്നാ പറയുന്ന അറിയാമോ? നിന്നെ തടുക്കാൻ ഞങ്ങളുടെ നാട്ടിലുള്ള കണ്ണ് കാണാത്തവൻ തപ്പിത്തടഞ്ഞ് വന്ന് തല്ലിയാൽ മതി, നീയൊക്കെ ഓടും. ഞങ്ങളുടെ നാട്ടിലുള്ള മുടന്തന്മാർ വന്നാൽ മതി, നീയൊക്കെ ഓടും എന്ന് പറഞ്ഞാൽ, ദാവീദ് നീ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കണ്ട, നീ വലിയ ശക്തിയുണ്ടെന്ന് വിചാരിക്കണ്ട, നീ പട്ടണം പിടിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് 7
എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിന്റെ നഗരം.
പിന്നെ രാജാവായത്, രാജാവായി ഭരിച്ചത് സിയോൻ കോട്ടയുടെ അകത്ത് താമസിച്ചുകൊണ്ടാണ് ദാവീദ് അതിന് പേരിട്ടു, യെരുശലേം. പ്രൈസ് ഗോഡ്. യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമാധാനത്തിന്റെ നഗരം. ദാവീദിനകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദാവീദ് അകത്ത് കയറുക മാത്രമല്ല, അവിടെ സമാധാനത്തിന്റെ നഗരമാക്കി അതിനെ മാറ്റി. നിനക്ക് അകത്ത് കയറാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വാതിലടച്ചു വെച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും ഇന്ന് രാത്രി എൻ്റെ കർത്താവിനെ സഹായിച്ചാൽ, എൻ്റെ യേശുവിനെ സഹായിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ആ പോട്ട പിടിച്ചിട്ട് സമാധാനത്തിന്റെ നഗരമാക്കി, എൻ്റെ ആസ്ഥാനമാക്കി അതിനെ മാറ്റുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ എന്നെക്കൊണ്ടും നിന്നെക്കൊണ്ടും പറയിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം, യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ കതുലക ജനബല തരമ അന്തരാ ജപന തിരകല കർത്തല പൗഢക ശകടക ജനബല കർത്ത അംബാ രൗഢ ശ്രീപര ജനബ തകരക ജനബല ഹസ്തല പൗഢ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പട്ടണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, തടയുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പട്ടണം പിടിക്കത്തക്കവണ്ണം ദാവീദിനെ ശക്തിപ്പെടുത്തിയ ദൈവകൃപ നിന്റെ ജനത്തിനു വേണ്ടി വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി നമുക്കെങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നു? നമുക്ക് പട്ടണം ഒന്നും പിടിക്കാൻ, നമ്മൾ രാജാക്കന്മാരെന്നല്ലോ, ഒരു പട്ടണം, എറണാകുളം പട്ടണം പിടിക്കാൻ തന്നെ നടക്കുകയരാ, കൊച്ചി പട്ടണം പിടിക്കാൻ തന്നെ നടക്കുകയരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ നമുക്കുള്ള പദവി വെച്ച്, ഉള്ള കഴിവ് വെച്ച്, കൊച്ചു കൊച്ചു ചില കാര്യങ്ങൾ നമ്മുടെ കാൽ കീഴാക്കണമെന്നുണ്ടല്ലേ. പ്രൈസ്, ശത്രു പറയുന്നറിയാമോ, നീ ഇവിടെ കയറത്തില്ല. ഒരു പക്ഷേ ഒരു പ്രൊമോഷൻ്റെ സീറ്റായിരിക്കും, ശത്രു പറയും, ആ കസേര ഒഴിഞ്ഞു കിടന്നാലും നിന്നെ ഇരുത്തത്തില്ല. രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തമായി സംസാരിക്കുന്നു, അത് ഒഴിച്ചിടാനല്ല, നിന്നെ ഇരുത്താൻ തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇരുത്തിയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ട് വിധത്തിൽ ദൈവം ഇരുത്തും. ഒന്ന്, പുതിയ കസേര ഉണ്ടാക്കിയിരുത്തും, അല്ലെങ്കിൽ പഴയ കസേര എന്നിരിക്കുന്നവനെ മാറ്റിയിരുത്തും. ഇന്നത്തെ ആപ്ലിക്കേഷൻ ഇതിനോട് ബന്ധപ്പെട്ട, ഒന്നുകിൽ പുതിയൊരു പോസ്റ്റ് നിനക്ക് വേണ്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ പഴയ പോസ്റ്റിനിരിക്കുന്നവനെ മാറ്റി ദൂരെ പോകാൻ വേണ്ടി നിന്നെ കയറ്റി അവിടെ ഇരുത്തും. ഇന്ന് പകൽ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു, ഒന്നുകിൽ നിനക്ക് വേണ്ടി പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പഴയ പോസ്റ്റിലിരിക്കുന്നവനെ മാറ്റും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുവാൻ നിന്നെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തിക്കാൻ ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത വിഷയമുണ്ട്. ഞാൻ ഡിഫൻസിൽ ഡി ആർ ഡി ഒയിൽ കയറുമ്പം, പ്രൈസ് ഗോഡ്, ജൂനിയർ എഞ്ചിനീയറുടെ ഗ്രേഡിലാണ് കയറിയത്. അടുത്ത പ്രൊമോഷൻ ന്യായമായി കിട്ടേണ്ടത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഗ്രേഡിലാണ്. നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് ഞാൻ പറയാം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഗ്രേഡിലേക്ക് കിട്ടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിനും പോയി, പക്ഷേ നിർഭാഗ്യവശാൽ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. പ്രൈസ് ഗോഡ്, എനിക്ക് കിട്ടേണ്ടത് വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ, ആ പോസ്റ്റ് അബോളിഷ് ചെയ്തിട്ട് എടുത്തില്ല, ആരും എടുത്തില്ല. രണ്ടാമത് അതിൻ്റെ മേളിത്തെ പോസ്റ്റ് വന്നു, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗ്രേഡ് വേണേൽ പറയാം. ആ പോസ്റ്റ് വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ നേരെ മേളിലുള്ള പോസ്റ്റ് എനിക്ക് നഷ്ടമായത് എനിക്ക് പ്രൈസ് ഗോഡ് ദൈവം അതിന് മേളിലുള്ളത് തരാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവപ്രവൃത്തി എനിക്ക് അനുകൂലമായി കാണണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചെന്നറിയാമോ, ആ മെയിൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ പോസ്റ്റിൽ കിട്ടാത്ത എന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്ക് അങ്ങ് കയറ്റി വെച്ചു. പ്രൈസ് ഗോഡ്. ഏറ്റവും കുറഞ്ഞ 9 വർഷത്തെ സീനിയോറിറ്റി ഞാൻ മേളിൽ കയറി. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ സഹായിക്കാൻ ഇടയായിത്തീർന്നാൽ, ദൈവ സഹായം നിൻ്റെ മേലെ വരാനിടയായിത്തീർന്നാൽ, നിൻ്റെ പ്രൊമോഷന് തടഞ്ഞു വെക്കുന്ന ശക്തികളെ, നിൻ്റെ ഉയർച്ച തടഞ്ഞു വെക്കുന്ന ശക്തികളെ തകർത്തുകൊണ്ട് ദൈവകൃപ വ്യാപരിക്കാൻ ദൈവം നിനക്ക് സഹായിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ബിസിനസ്, ദൈവം എന്തെന്നറിയാമോ, ദൈവം അങ്ങ് പ്രസാദിച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്ററെ ദൈവം കൈകാര്യം ചെയ്യും. എന്നിട്ട് എന്തെന്നറിയാമോ, നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ഇവിടെ പെർഫെക്റ്റായിട്ട് ഇതിന് തെളിവാണ് കാച്ചപ്പള്ളിയുടെ ഹോട്ടൽ. കാച്ചപ്പള്ളിയുടെ ഹോട്ടലിൽ അപ്പുറത്തും ഇപ്പുറത്തും ഹോട്ടലിൽ ആഞ്ഞിട്ടല്ല, വരുന്ന വണ്ടികൾ മുഴുവൻ അപ്പുറത്തും നിർത്തും ഇപ്പുറത്തും നിർത്തും. ഈ ഹോട്ടലിലോട്ട് ഒരുത്തം തിരിഞ്ഞു നോക്കത്തില്ല, ഒറ്റയൊരുത്തം തിരിഞ്ഞു നോക്കാനില്ല. ഒടുക്കം ഹോട്ടൽ പൂട്ടാൻ തീരുമാനിച്ചു, വിൽക്കാൻ പത്രത്തിൽ പരസ്യം ചെയ്തു. ആ സമയത്താണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത്. ഞങ്ങളവിടെ ചെന്നു, ഒരു ബൈബിൾ ക്ലാസ് വെച്ചു, പ്രാർത്ഥന തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ആ റൂട്ടിലുള്ള ഏറ്റവും തിരക്കുള്ള ഹോട്ടൽ കാച്ചപ്പള്ളിയുടെ ഹോട്ടലാണ്. ആമേൻ. വഴിയെ പോകുന്ന ആമേൻ ആളുകളെ ദൈവത്തിൻ്റെ മേലെ ഒരു വാക്യമുണ്ട്, ഞാൻ ചൂള കുത്തി വിളിക്കും. നിൻ്റെ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ദൈവവചനം പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇന്നും രാത്രി നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി വ്യാപരിക്കത്തക്കവണ്ണം ദൈവം മതിയായവനാണ്. അംബര വൗടക ജഗലക ജനമാ ദുഗുലക ജനമാ രാഗതക രാധ രേപ്രകാര ഷൗരാരാഭ ഹതാരാലാഭ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വഴികളെ തുറക്കട്ടെ, വാതിലുകളെ തുറക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഗൈനത്തിന് കുട്ടിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം, അത്ഭുതം പ്രവർത്തിക്കണം. ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം. ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു ഡോക്ടർ നമ്മൾ ആ ഹോളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ആരാധനയ്ക്ക് വന്നു. പ്രശ്നം എന്തറിയാമോ, അദ്ദേഹം MBBS പാസ്സായി, അമ്മായിയപ്പൻ ഒരു ഹോസ്പിറ്റലിൽ ഇട്ട് കൊടുത്തു. തിരുവനന്തപുരത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ മീറ്റിംഗിന് ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഇലക്ട്രിസിറ്റിയും ടെലഫോണും ബില്ല് അടയ്ക്കാൻ പോലും അവിടെ നിന്ന് കിട്ടുന്നില്ല. ഞാൻ കാലത്തെ 9 മണി അവിടെ പോയിരിക്കും, 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിൽ വരും, വീണ്ടും 3 മണിക്ക് അവിടെ ചെന്നിരിക്കും, വൈകുന്നേരം 7 മണി വരെ ഇന്ന് വീട്ടിൽ വരും. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ലും ടെലഫോൺ ബില്ലും പോലും അടയ്ക്കണമെങ്കിൽ പിന്നെയും കാശ് കൊണ്ടുവന്നിട്ട് വേണം അടയ്ക്കാൻ. ഒരു കണക്കിന് എനിക്ക് നാണക്കേടായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം അവിടെ ആരാനിക്ക് വരാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ച് ഈ പുള്ളിയുടെ ആരാനിക്ക് വന്നു. ഒരു ഞായറാഴ്ച ആരാനിക്ക് വന്നു. ആരാധന കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. തിങ്കളാഴ്ച ഞാനന്ന് ജോലിയുള്ള സമയമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പം ഞാൻ പുള്ളിയെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞാനെന്നറിയാം, എന്നിട്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാലത്ത് 9 മണിക്ക് വന്നിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോയിട്ടില്ല, ഇപ്പോഴും 10-20 പേഷ്യൻസ് വെയിറ്റ് ചെയ്യുക. എവിടെ നിന്ന് മാറ്റം വന്നു? എങ്ങനെ മാറ്റം വന്നു? പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നീ ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചാൽ മാറ്റം വന്നിരിക്കും. ഈ പുള്ളിക്ക് അവിടെ സഭയില്ലാഞ്ഞിട്ടല്ല, തിരുവനന്തപുരത്ത് ഒരു സഭയിലെ വിശ്വാസിയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, എല്ലായിടത്തുനിന്നും അനുഗ്രഹം കിട്ടണമെന്നില്ല. വെറുതെ പ്രസംഗം കേൾക്കാനും പാട്ട് കേൾക്കാനും മതിയെങ്കിൽ ഓക്കെ, നിൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകണമെങ്കിൽ വിടുതലുള്ള സഭയെ പോയി ആരാധിക്കണം. മനസ്സിലായി? തിരുവനന്തപുരത്ത് സഭയിലാഞ്ഞിട്ടല്ല, തിരുവനന്തപുരം സഭയിൽ പുള്ളി പോകാഞ്ഞിട്ടുണ്ട്, വർഷങ്ങളായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ഗതിയും കിട്ടുന്നില്ല. ഇവിടെ വരാൻ പറഞ്ഞു ഒറ്റ ഞായറാഴ്ച. ഇവിടെ രാവിലത്തെ അന്ന് ഇവിടെ വൈകുന്നേരം വരെ ഒന്നുമില്ല, പരിപാടി ഒന്നുമില്ല, പാർട്ട് ടൈം ഒന്നുമില്ല, ഫുൾ ടൈമേ ഉള്ളൂ. രാവിലെ വന്ന് അന്ന് ആരാധന കഴിയുമ്പോൾ 3 മണിയോ 3-3.5 മണിയോ രാവിലെ വന്ന് ആരാധന മടങ്ങിപ്പോയി. ദൈവമക്കളെ, 3 മണിവരെ ഒരു ഡോക്ടർ ഈച്ച അടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ 3 മണിവരെ കൈയും കൊട്ടിയിരിക്കുന്നത്? ആലോചിച്ച് നോക്കി, സ്വന്തം സ്ഥാപനത്തിൽ ഈച്ച അടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇവിടെ വന്ന് കൈയും കൊട്ടിയിരിക്കുന്നത്? ഇരുന്നു, ദൈവം വഴി തുറന്നു. തീർന്നില്ല, അവിടെ ഉള്ള കാല സമയത്തോളം അങ്ങോട്ട് അത്ഭുതങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം പിന്നെയും സഹായിച്ചു. കാനഡയിൽ പോയി, അവിടെ നല്ലൊരു ഡോക്ടറായിട്ട് ഇന്ന് സെർവ് ചെയ്യുക. ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു കൊശവൻ്റെ കടയെന്ന് ഒരു മണ്ണിൻ്റെ കുടം മേടിച്ചുകൊണ്ട് വന്ന് അതേ കല്ല് വെച്ചിട്ട് ഏറെ എറിഞ്ഞത് പൊട്ടു. അത്രയെങ്കിലും ഒരു വ്യത്യാസം ഒരു ആരാധനയിൽ ഉണ്ടാവണ്ടേ? എന്തിന് പ്രയോജനം? ഒരു കല്ല് വിളിച്ചെറിഞ്ഞാൽ ഒരു മണ്ണിൻ്റെ കുടം പൊട്ടും. പിച്ചളക്കുടം ആണെങ്കിൽ ചെളുങ്ങും, അലുമിനിയം ആണെങ്കിൽ ചെളുങ്ങും. ഇത് ഇത്രയും കിടന്ന് കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു ചെളുക്കം പോലും വരുന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ആരാധനയാണ്? ഞാൻ തീർത്തു പറയാം, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ അന്ന് തൊട്ട് മാറ്റങ്ങൾ ആരംഭിക്കും. അതിനെ ഏൽപ്പിച്ചു കൊടുക്കും, അതിനെ ഏൽപ്പിച്ചു കൊടുക്കും. അല്ലാണ്ട് കുറേ മുങ്ങിയതുകൊണ്ട് കാര്യമില്ല, കൊട്ടിയതുകൊണ്ട് പാടിയതുകൊണ്ട് കാര്യമില്ല. രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോയി, ഞാൻ സംശയമില്ല എനിക്ക്. പക്ഷേ ഇവിടുത്തെ ജീവിതം ബുദ്ധിമുട്ടായിരിക്കും. വേദവസ്വം പറയുന്നത് ഈ ലോകത്തിൽ 100 മടങ്ങും, വരുവാനുള്ള ലോകത്ത് നിത്യജീവനും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വഴി കിടക്കുമ്പം ആ വഴിയെ നടക്കാൻ സാധിച്ചാൽ മാറ്റം വരും. പ്രൈസ് ഗോഡ്. ദൈവപ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വേറൊരു ഡോക്ടർ ആദ്യം പറയാം, അദ്ദേഹം പൊൻകുന്നത്ത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് വാട്ടർ വർക്സിൽ നിന്ന് റിട്ടയർ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു രാത്രി താമസിച്ചു. അന്ന് ഒരു കത്തോലിക്കനായിരിക്കുന്ന ഒരു ഡോക്ടർ അവിടെ മീറ്റിങ്ങിന് വന്നതാണ്. ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നു. ആ മീറ്റിങ്ങിൽ താൻ സമർപ്പിച്ചു, ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു, ദൈവത്തെ വചനപ്രകാരം സേവിക്കാൻ തുടങ്ങി. നമ്മുടെ ഇഷ്ടത്തിനല്ല, നമുക്കെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഈ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ലോട്ടസ് ക്ലബ്ബുണ്ട്, ലയൺസ് ക്ലബ്ബുണ്ട്, റോട്ടറി ക്ലബ്ബുണ്ട്, പ്രൈസ് ഗോഡ്, അങ്ങനെ പല ക്ലബ്ബുകളുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നവിടായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ള ക്ലബ്ബിലാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തെ സേവിക്കേണ്ടത്, ദൈവത്തിന് ഇഷ്ടപ്രകാരം സേവിക്കണം. അതിനെ ഏൽപ്പിച്ചു കൊടുത്ത അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, MBBS വേറെ MBBS ഉള്ളൂ. ഹല്ലേലൂയ. പൊൻകുന്നത്ത് ഒരു ചെറിയ ക്ലിനിക് ഇട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യാം. പൊട്ടുപോലൊരു പാട്. പ്രൈസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞു, ഈ ചെവിക്കെന്നാ പറ്റി? വെള്ളപ്പാണ്ട് പോലിരിക്കുന്നല്ലോ. ഇത് പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരൻ കരയാൻ തുടങ്ങി. ഒറ്റ മോളേ ഉള്ളൂ, പുറത്ത് ഇതേ കാണുന്നുള്ളൂ, പക്ഷേ അകത്തുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തും പാണ്ടാണ് പടന്നുകൊണ്ടിരിക്കുക. അത് മുഖത്തും ശരീരത്തോടും വ്യാപിച്ചു കഴിഞ്ഞാൽ, കൈയുടെ പുറത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് ഒരു കല്യാണം കഴിക്കാൻ ആൾ വരത്തില്ല. വെള്ളപ്പാണ്ടുള്ള ആര് കല്യാണം കഴിക്കാൻ? പ്രൈസ് ഗോഡ്. വിഷമമായി, അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലൊരു ഓർമ്മ വന്നു. ആ ഓർമ്മ ഇതായിരുന്നു, ശരീരത്തിൽ നമ്മുടെ ഈ തൊലിക്ക് നിറം കൊടുക്കുന്ന മെനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്, ഒരു പിഗ്മെൻറ്റാണ്. അതുണ്ടാക്കുന്നത് MSH എന്ന് പറയുന്നൊരു ഗ്ലാൻഡാണ്. ആ ഗ്ലാൻഡ് പ്രവർത്തനം നിലച്ചു പോയാൽ നമ്മുടെ ശരീരവും വെള്ളപ്പാണ്ടായിട്ട് മാറും. ട്രീറ്റ്മെൻ്റ് ഇല്ല അതിന്. പക്ഷേ ഇത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അയ്യോ, കുഞ്ഞിന് ആദ്യമില്ലായിരുന്നു, പെട്ടെന്ന് ഇതുണ്ടായത്. അദ്ദേഹത്തിന് എവിടെയോ വായിച്ച ഒരു ഓർമ്മയുണ്ട്, ചെറിയൊരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്താൽ ഇത് ശരിയാവും. എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമായിട്ടും സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫസറോട് ചെന്ന് കൺസൾട്ട് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ. പ്രൊഫസർ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ടോർച്ചിന് ഉപയോഗിക്കുന്ന അഞ്ചാറ് ബാറ്ററി മേടിച്ചിട്ട് തമ്മിൽ സീരീസ് ആയിട്ട് വെച്ചിട്ട് ഒരു 9 വോൾട്ടോ 12 വോൾട്ടോ ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. പനിയെല്ലാം ഇദ്ദേഹം പറഞ്ഞു, പനിയൊക്കെ മാറിയിട്ട് ഒന്നുകൂടെ വരാൻ പറഞ്ഞു. പനി മാറി ചെന്നു, ബാറ്ററി മേടിച്ചെല്ലാം സെറ്റ് ചെയ്തു. ഒരു ചെറിയ നീഡിൽ വെച്ച് ഈ രണ്ട് വശത്തും ഈ വോൾട്ടേജ് കുറച്ച് നേരം കൊടുത്തു, വിട്ടു. അത്ഭുതം. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊലി കറക്കാൻ തുടങ്ങി. ഈ ബിസിനസ്സുകാരൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകളുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു, പൈസ കൊടുത്താൽ മേടിക്കുകയില്ല. അവസാനം അദ്ദേഹം ഈ യുവ ഡോക്ടറെ MRCP പിടിക്കാൻ ഇംഗ്ലണ്ടിൽ വിട്ടു, സ്വന്തം ചെലവിൽ. ദൈവം നിനക്കൊരു ചെറിയ ബുദ്ധി തന്നാൽ മതി നിൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി മാറാൻ, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറാൻ, നിൻ്റെ ജീവിതത്തിൽ നീ നരകിക്കുന്ന വിഷയത്തിന് മാറ്റം വരാൻ. ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു കരമേറിയൊരു സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇന്ന് ആ ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. ആ ദൈവപ്രവാഭാരം ഇപ്പോൾ ആരംഭിക്കണം. ഈ ആഴ്ചയുടെ അവസാനത്തെ, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഈ ആഴ്ച ജലബല രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഇന്ന് പകൽ രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് ദൈവകൃപയുടെ വ്യാപാരം തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള തടസ്സങ്ങൾ, ഞങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള തടസ്സങ്ങൾ, അവരുടെ ജോലിക്കുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറ്റി സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. അന്താരാബ റൗഡാരാബ സിക്കാരാധ കർത്താവേ, ഞങ്ങളുടെ ബിസിനസ്സുകളുടെ മുമ്പിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളുടെ മുമ്പിൽ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തുറന്ന് മാറട്ടെ. ഞങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ അടച്ചിരിക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഞങ്ങളുടെ വരുമാനത്തോടുള്ള ബന്ധത്തിൽ ശത്രു അടച്ചിരിക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്ന് കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ.
ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവനടച്ചാൽ ആരും തുറക്കുകയുമില്ല.
അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവനടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഇത് എഴുതാനുള്ള കാരണമാണ് 2 Samuel 5:6 മുതൽ നമ്മൾ വായിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ടും വായിച്ച,
എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു.
കടക്കത്തില്ലെന്ന് പറഞ്ഞു, എന്നിട്ടും സിയോൻ കോട്ട പിടിച്ചു. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാമോ, ഞാൻ പിടിക്കും. ഞാൻ അകത്ത് കയറ്റത്തില്ലെന്ന് ശത്രു പറഞ്ഞെങ്കിൽ ഞാൻ ഈ കോട്ട പിടിക്കും യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ ആമൻ ഹല്ല ശക്തിയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ. അവൻ്റെ താക്കോൽ, ദാവീദിൻ്റെ താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് ഞാൻ പിടിക്കും. അങ്ങനത്തെ ഒരു നിശ്ചയവും അങ്ങനത്തെ ഒരു തീരുമാനവും ആണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വരേണ്ടത്. ദാവീദ് എന്ത് ചെയ്തു? എന്നിട്ടും കോട്ട പിടിച്ചു. 8 മുതലുള്ള വാക്യങ്ങൾ. അന്ന് ദാവീദ്
ആരെങ്കിലും യെബൂസിനെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ല് നടപ്പായി.
അതിന്റെ അർത്ഥം എന്നറിയാമോ? ആരെങ്കിലും നീർപ്പാത്തിയിൽ കൂടെ കയറി ദാവീദിന് വെറുപ്പായിട്ടുള്ള കുരുടരെയും മുടന്തരെയും തോൽപ്പിച്ചാൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അല്ലെ, യെബൂസിനെ തോൽപ്പിച്ചാൽ നീർപ്പാത്തിയിൽ കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ല. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, 6 വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി.
രാജാവും അവൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസിനു നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടുപ്പാൻ കഴുകിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കിയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും ഗുണന്തരും മതി എന്ന് പറഞ്ഞു.
ദാവീദിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടരാണ്, ഒന്ന് കുരുടര്, രണ്ട് മുടന്തര്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മുടന്തന്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ നടപ്പ് ശരിയല്ല. കുരുടന്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ച ശരിയല്ല. ദൈവമക്കളെ, ഇന്നും കാഴ്ചപ്പാടില്ലാത്തവരും നടപ്പ് ശരിയല്ലാത്തവരുമാണ് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ദാവീദ് പറഞ്ഞു, അവരെ പിടിക്കട്ടെ. ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്ന നിന്റെ നിന്റെ ഉയർച്ചയ്ക്കെതിരായി നിൽക്കുന്ന, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരായി നിൽക്കുന്ന, നിന്റെ പ്രവേശനത്തിനെതിരായി നിൽക്കുന്ന, നീ പിടിക്കേണ്ട കോട്ട നിനക്ക് തരാൻ കഴിയാതെ നിൽക്കുന്ന ആ ദുഷ്ടശക്തികളെ ഏത് തടസ്സമായാലും മാറ്റാൻ കഴിവുള്ള ദൈവകൃപ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ നിമിഷം തന്നെ കർത്താവെ, അവൻ തടഞ്ഞു നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പം കുരുടരും മുടന്തരുമാണ് ദാവീദിൻ്റെ പുരോഗമനത്തിന്, ദാവീദിൻ്റെ വ്യാപ്തിക്ക് തടസ്സമായി നിന്നത്. അത് സാധാരണ പുരോഗതിയല്ല. ദാവീദ് എന്ത് ചെയ്തു? വായിച്ചേ 9-ാം വാക്യം.
ദാവീദ് കോട്ടയിൽ വസിച്ചു, അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടു.
അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടു. ബേത്ലഹേമേ, ബേത്ലഹേമേ, നീ യഹൂദ്യ നഗരങ്ങളിൽ വെച്ച് എത്ര ചെറുതായിരുന്നാലും നിന്നെ മേയ്ക്കാനുള്ളവൻ ആമേൻ നിന്നിൽ നിന്ന് വരും. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഹല്ലേലൂയ, എവിടെ സ്വസ്ഥത നഷ്ടപ്പെടും, എവിടെ സമാധാനം നഷ്ടപ്പെടും, എവിടെ തോൽക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ കോട്ട പിടിച്ച് അതിൽ വസിച്ചുകൊണ്ട് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. സിയോൻ കോട്ടയുടെ പേര് യെരുശലേമെന്നായി. രാത്രി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമാധാനം കിട്ടാതെ കിടക്കുന്ന വിഷയത്തിന്മേൽ സമാധാനം തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണെന്ന് എനിക്കറിയത്തില്ല. സമാധാനമില്ലാതെ കിടക്കുന്ന വിഷയത്തിന്മേൽ, നിന്നെ അകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് സമാധാനമില്ലാതിരിക്കുന്ന വിഷയത്തിന്മേൽ, നിന്റെ മുമ്പിൽ വാതിൽ അടച്ചിട്ടുകൊണ്ട് സമാധാനമില്ലാതെ കെടുത്തിരിക്കുന്ന വിഷയത്തിന്മേൽ, നിന്നെ പ്രവേശിപ്പിക്കാതെ സമാധാനം കെടുത്തിയിരിക്കുന്ന വിഷയത്തിന്മേൽ, നിന്നെ ഉയർത്താതെ സമാധാനം കെടുത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, നിനക്ക് ജയം തന്ന് ആ കോട്ടയ്ക്കകത്ത് വസിച്ച് അതിന് സമാധാനത്തിൻ്റെ നഗരമെന്ന് പേരിടാൻ ദാവീദിനെ സഹായിച്ച ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കണം. എനിക്കറിയത്തില്ല ഏത് വിഷയത്തിലാണ് നിങ്ങളുടെ സമാധാനം കെട്ടിരിക്കുന്നതെന്ന്. സമാധാനമുള്ള വിഷയങ്ങളുടെ കരങ്ങൾ ഉയർത്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ദൈവമക്കൾക്ക് മേൽ എതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ഉദാപാല ധക്കരാധ സന്തരാവ കരങ്ങളടി ആരാധിക്കാം. സമാധാനം കെടുത്തിയിട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് രാത്രി മാറട്ടെ, വിട്ടുമാറട്ടെ. ജീസസ്, ഒരു വിടുതലിന്റെ ആരാധന നടക്കട്ടെ. വാതിലുകൾ തുറക്കുന്ന ഒരു ആരാധന നടക്കട്ടെ. കെട്ടുകൾ പൊട്ടുന്നൊരു ആരാധന നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിയട്ടെ. ഇന്ന് വേൽക്കാലം ചില കാത്തനെതിരെ വെട്ടി പൊട്ടട്ടെ. കോട്ടകൾ ഇടിയട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ജനപല തലമുറകൾക്കെതിരായി, ബിസിനസ്സുകൾക്കെതിരായി, ജോലിക്കെതിരായി, യാത്രകൾക്കെതിരായി, ഉയർച്ചകൾക്കെതിരായി, വീടുപണിക്കെതിരായി, സ്ഥലം വാങ്ങുന്നതിനെതിരായി കർത്താവേ തടസ്സം വെച്ചിരിക്കുന്ന ദുഷ്ടശക്തികൾ അത് മാറട്ടെ. കർത്താവേ ആത്മീയത്തിനെതിരായി, ഉപവാസങ്ങൾക്കെതിരായി, പ്രാർത്ഥനകൾക്കെതിരായി, ദൈവജന ധ്യാനത്തിനെതിരായി, ആത്മീയ വളർച്ചയ്ക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പേരിലും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിലെ ശക്തി വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്. എന്നിട്ടും ദാവീദ് കോട്ട പിടിച്ചു, അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. തീർന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം.
ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു.
അത് അതൊന്നോട് ശ്രദ്ധിച്ചു കേട്ടെ. ദാവീദ് അതിനെ
മില്ലോ തുടങ്ങി
ചുറ്റിലും
ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു.
ചുറ്റും ചുറ്റും ഉറപ്പിച്ചു, അകത്തോട്ടും ഉറപ്പിച്ചു. ദൈവം വഴി തുറന്നാൽ നിൻ്റെ പുറത്തുള്ള ബിസിനസ് മാത്രമല്ല, പുറത്തുള്ള ജോലി മാത്രമല്ല, വീട്ടിനകത്തളത്തിലെ വിഷയങ്ങൾ വരെ അങ്ങോട്ട് ശരിയാകും. നിൻ്റെ വീട്ടിനകത്തുള്ള ഓരോ മുറിയിലെയും വിഷയങ്ങൾ ശരിയാക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ചുറ്റിലും ചുറ്റിലും മാത്രമല്ല അകത്ത് അകത്ത് പ്രവർത്തിക്കത്തക്കവണ്ണം വ്യാപരിക്കട്ടെ. അത് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന, തലമുറകളിൽ പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, ജോലിയിൽ മാത്രമല്ല കർത്താവെ. ആമേൻ, 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 എൻ്റെ ദൈവമേ, പണിതുറപ്പിക്കാൻ പണിതുറപ്പിക്കാൻ അകത്തും ഉള്ളിലോട്ടും ചുറ്റിലും പണിതുറപ്പിക്കത്തക്കവണ്ണം ദൈവശക്തിയുടെ വ്യാപാരം അനുഭവിക്കാൻ ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്. ചുറ്റിലും മില്ല തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിത് ഉറപ്പിച്ചു. പ്രൈസ് ദാവീദ് കോട്ടയിൽ വസിച്ചു, നഗരമെന്ന് പേരിട്ടു. അതിൻ്റെ മില്ലോ തൊട്ട് അതിൻ്റെ ആൻഡ് ഇൻവേർഡ്, ഫ്രം മില്ലോ ആൻഡ് ഇൻവേർഡ് ഹി ഡേവിഡ് ബിൽറ്റ് റൗണ്ട് അബൌട്ട് from millo and inward. Hallelujah, praise God. Milloyk adut ivana stotra nammal adine kurichu padikkan thodangi veru oru oru topic ilekku thirinju povu. Praise God. Adu panathu urappichu idichu kalanjadine panathu urappichu shatru endengil idichu kalanjittundengil adine panathu urappikkan ninde karathine shakti tharunna deivamaanu Daavidinte deivam. Praise God. Hallelujah. Ennittu adutha vakyam
sainigalude deivamaya Yehova തന്നോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു.
ദാവീദ് എന്ത് ചെയ്തു? മേൽക്കുമേൽ
പ്രബലനായി തീർന്നു.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൂടെ ഉണ്ടെങ്കിൽ മേൽക്കുമേൽ പ്രബലനാകും. മേൽക്കുമേൽ പ്രബലനാകാതെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവം എപ്പോഴും നമ്മുടെ കൂടെ നടക്കാത്തവണ്ണം എന്തോ നമ്മുടെ വീട്ടിലുണ്ട്, കയ്യിലിരിപ്പുണ്ട്. നിങ്ങൾ ശോധന ചെയ്യണം, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ജനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. യോശുവയുടെ പുസ്തകം, യോശുവയുടെ പുസ്തകത്തിൽ യെരിഹോ ആറാം അധ്യായത്തിൽ യെരിഹോ പിടിച്ചു. യെരിഹോ പിടിച്ചിട്ട് ഏഴാമത്തെ അധ്യായത്തിൽ വരുമ്പം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അടുത്തുള്ള ഹായി പട്ടണത്തിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താ പറയുക? 7:2-3,
യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക് ബേഥാവിന്റെ സമീപത്തുള്ള ഹായിയിലേക്ക് ആളുകളെ അയച്ച് അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവെന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കി യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവരോട്, ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2,000-3,000 പോയാൽ മതി, സർവജനത്തെയും അവിടെ അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ ആൾ ചുരുക്കമാണ്, ചെറിയ പട്ടണമാണ്, അധികം ആളൊന്നും പോകണ്ട എന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അതനുസരിച്ച് അയച്ചു. പക്ഷെ സംഭവിച്ചത് അറിയാമോ? വലിയ പട്ടണത്തെ ജയിച്ചവൻ ചെറിയ പട്ടണത്തിൽ, 5:4.
അങ്ങനെ ജനത്തിൽ ഏകദേശം 3,000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റ് ഓടി.
ഹായി തോറ്റ് ഓടി. കാരണം എന്തെന്നറിയാതെ യോശുവ കവണ്ണു വീണ് കിടക്കുകയാണ്. ദൈവം അവനോട് സംസാരിച്ച എന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 10:10.
യഹോവ യോശുവയോട് അരളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണു കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുകയില്ല.
ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല. പ്ലീസ് ഗോഡ്, മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ വരുന്നത് കൊണ്ടാണ് 5:10, അത് 2 Samuel 5:10.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു.
സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദാവീദിന്റെ ജയത്തിന്റെ രഹസ്യം. ദ സീക്രട്ട് ഓഫ് ഹിസ് സക്സസ് ഇസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷേ ആ ദൈവസാന്നിധ്യം മാറിപ്പോയാൽ പൊങ്ങുകയില്ല. ഇസ്രായേൽ ജനം ഹായ് എരിഹോ പട്ടണം കീഴടക്കുമ്പോൾ ഈ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഹായ് പട്ടണത്തിൽ തോറ്റോടാൻ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയി. കാരണം ഒരു ആഖാൻ പാപം ചെയ്തു. 600,000 പുരുഷന്മാർ വന്ന കൂട്ടത്തിൽ നിന്ന് ഒരുത്തനാ പാപം ചെയ്തത്. പാളയം അശുദ്ധമായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം അവിടെ അവരെ തൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറ്റി. ദൈവം സാന്നിധ്യം മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ പരാജയം വന്നു. നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് ഉറപ്പാക്കണം. എന്തു ചെയ്യണം? നമ്മൾ മാത്രമല്ല, നമ്മുടെ പാളയം വിശുദ്ധമാകണം. നമ്മുടെ വീടിനകം വിശുദ്ധമാകണം. ഓരോ വ്യക്തികൾക്കും അതിന് ഉത്തരവാദമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിച്ച് നന്നായി വളർത്തണം. പ്രൈസ് ഗോഡ്. ഒരു ആഖാൻ മതി നിൻ്റെ ജീവിതത്തിൽ. 600,000 ഒരു ജനം തോറ്റുകൂടി. ഒരൊറ്റ ആഖാൻ പാപം ചെയ്തതാണ്. അതുകൊണ്ടാണ് വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ, എല്ലാവരും 5 താമസം ഉണ്ടെങ്കിൽ 5 ഒരുപോലെ നിൽക്കണം. നമ്മൾ മാത്രം, ഒരാൾ മാത്രം നിന്നുകൊണ്ട് കാര്യം ശരിയാണോന്നില്ല. രക്ഷയുടെ അനുഭവത്തിൽ വരും, പക്ഷെ തോക്കേണ്ടി വരും. അവിടെ ഇവിടെയൊക്കെ ഇല്ല, നാട്ടിൽ ഓടേണ്ടി വരും. കിടന്ന് ജയോത്സവമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? മാതാപിതാക്കളുടെ ചുമതലയാണ് മക്കൾ ആഖാന്മാരാകരുത്, മക്കൾ പിന്മാറ്റക്കാരാവരുത്, മക്കൾ കണ്ട് മോഹിച്ചെടുക്കുന്നവരാകരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിന് നമ്മുടെ മക്കൾ അടിമകളാകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരാജയപ്പെടും, സാമ്പത്തികമായി പരാജയപ്പെടും, നമ്മുടെ ജോലിയിൽ പരാജയപ്പെടും, നമ്മുടെ ബിസിനസ്സിൽ പരാജയപ്പെടും. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് നന്മ കിട്ടിയാൽ ആർക്കാ അതിൻ്റെ ഗുണം? എൻ്റെ മക്കൾക്കാ. മക്കൾ ശരിയല്ലെങ്കിലോ അവർക്ക് ഗുണം സമ്മതിക്കത്തില്ല. അവർക്ക് ഗുണം വരാതിരിക്കണമെങ്കിലോ എനിക്ക് നന്മ കിട്ടരുത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മക്കളെ സൂക്ഷിച്ച് വളർത്തണം. അവർക്ക് കിട്ടുന്ന നന്മ തടയപ്പെടാൻ ഇടയാകരുത്. അതുപോലെ എനിക്ക് നന്മ കിട്ടിയ എൻ്റെ കൂട്ടാളിക്കാണ്. എൻ്റെ കൂട്ടാളിക്ക് നന്മ കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ലെങ്കിലോ എനിക്കുള്ളത് മുടക്കും. അപ്പോൾ കൂട്ടാളി ശരിയായിരിക്കണം. ഭാര്യ തൻ്റെ ഭർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വൈസ് നടത്തത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ അങ്ങോട്ട് കമാൻഡ് ചെയ്യുന്ന അനുഭവത്തിലല്ല. പ്രൈസ് ഗോഡ്. ദൈവവചന പ്രകാരം ഭർത്താവ് ഭാര്യയും, ഭാര്യ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തക്ക തുണയായിരിക്കുമ്പോൾ ഒരാളുടെ വീഴ്ച മറ്റയാൾ താങ്ങും. ഒരാൾ താണാൻ മറ്റയാൾ ഉയർത്തും. അങ്ങനെയുള്ള ഒരു ഒരു കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ അനുഗ്രഹമുള്ളൊരു കുടുംബജീവിതമായിട്ട് മാറും. അത് ഭാര്യയ്ക്കും പങ്കുണ്ട്, ഭർത്താവിനും പങ്കുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മക്കൾക്കും ശ്രദ്ധ കൊടുക്കണം. മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. അവരനുസരണമുള്ളവരായിട്ട് മാറണം. അതിനെന്ത് ചെയ്യണം? മാതാവും പിതാവും കൂടെ കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിക്കണം. മൊത്തം കുടുംബത്തിൽ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, അനുഗ്രഹം പ്രാപിച്ച കുടുംബങ്ങൾ നോക്കിക്കോ, അവരുടെ പിള്ളേർ അപ്പനെ അമ്മയെ അനുസരിക്കുന്നവരായിരിക്കും. ഇത് അമ്മയെ കോക്കരി കാണിക്കുന്നതൊക്കെ എങ്ങനെ അനുഗ്രഹം കിട്ടാനാണ്? ഒരു ജോലി പറഞ്ഞാൽ കേക്കത്തിൽ ഇതിലൂടെ മാറി അതിലൂടെ മാറി തലം വിട്ടുള്ള. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് കണ്ട് ചെയ്യണ്ട, ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അനുസരണത്തിൻ്റെ ലക്ഷണം എന്നറിയാമോ? പിള്ളേർ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കാലമാണല്ലോ, ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എടാ മോനെ നീ ഇങ്ങോട്ട് വന്ന്, ആ കടയിൽ പോയി ഒരു സാധനം മേടിക്കണം, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ, ആ ഇന്നിങ്സും ആ കളിയുടെ ഇതെല്ലാം കഴിഞ്ഞ ശേഷമല്ല, ബാറ്റ് അവിടെ ഇട്ടിട്ട് ഓടി വരണം. പറ്റുമോ? അതാണ് ട്രെയിനിങ്. ബൗൾ ചെയ്യാനായിട്ട് പന്തും എടുത്ത് നിൽക്കുമ്പം ഞാൻ 2 അടിച്ചിട്ട് വരാമെന്നുള്ളതല്ല, അപ്പനോ അമ്മയോ ആരെങ്കിലും വിളിച്ചാൽ ബോൾ അവിടെ ഇട്ടേച്ചു, എൻ്റെ അപ്പം വിളിക്കുന്നു ഓടിച്ചെല്ലണം, അമ്മ വിളിക്കുന്നു ഓടിച്ചെല്ലണം. കളി വിഷയമല്ല, കളിക്കാനല്ല പിള്ളേരെ വളർത്തുന്നത്, വീടിന് പ്രയോജനം ഉണ്ടാകാനാണ്. കളിയിൽ കയറി സച്ചിൻ തണ്ടു, ഏതായാലും ഒരു സച്ചിൻ തണ്ടുൽക്കറൊന്നും ആവത്തില്ല. ഒരു അനുസരണമുള്ള മക്കളാവണം. പ്രൈസ് ഗോഡ്. മക്കൾ അനുസരണം എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞത് കണ്ണുരുട്ടി കൈയുരുട്ടി പേടിപ്പിച്ച് അനുസരിപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എത്ര നാൾ പറ്റും? അവരെക്കാൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലം വരെ. അവർക്ക് ആരോഗ്യം വന്നാൽ തിരിച്ച് കണ്ണുരുട്ടും, തിരിച്ച് നാക്കി കടിക്കും, തിരിച്ച് നിങ്ങളെ പേടിപ്പിക്കും. തള്ളെ പോയി പണി നോക്കാൻ പറയും, അപ്പനോട് പോയി പണി നോക്കാൻ പറയും. അപ്പോൾ എപ്പോൾ പഠിപ്പിക്കണം? ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. ഒരാവശ്യം നടന്ന് കിട്ടിയില്ലെങ്കിൽ 4 തുള്ളിച്ചാടുന്ന ചില പിള്ളേരുണ്ട്. പഠിപ്പിക്കണം. ഒരു ചാട്ടത്തിന് 2 വെച്ച് ഇവിടെ പറഞ്ഞുകൂടെ കണക്ക് കൂട്ടിയിട്ട് അടുത്ത 2 ഇതിൻ്റെ ആവശ്യം ഒന്നും നടത്തില്ലാന്ന് പറഞ്ഞു. എത്ര ചാട്ടം ഒന്ന് എണ്ണുക, 6 ചാടിയോ, 12 നിൻ്റെ ഒരാഗ്രഹം നടക്കുകയില്ല. പറ്റൂ? സാധിക്കണം. പ്രൈസ് ഗോഡ്. ഒരാഖാൻ മതി ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം പോകാൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഇതിന്റെ കാരണം ചോദിച്ചോ പറഞ്ഞത് പതിനാലാം വാക്യത്തിലൂടെ വായിച്ചു അതിന്റെ പതിമൂന്നാം വാക്യം.
നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, ഇസ്രായേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്.
ഇസ്രായേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്.
ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായി യഹോവ കൽപ്പിക്കുന്നു.
മനസ്സിലായോ? ഈ ശാപം നിന്റെ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം, നിന്റെ പാളയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ശബദാർപ്പിതം ഒന്നും വീട്ടിലുണ്ടാകരുത്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പം ഇതാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചീട്ടിട്ടു. വായിക്കാം അതിന്റെ പതിനാറ് മുതല്.
അങ്ങനെ യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. സർഹിയ കുലം പിടിക്കപ്പെട്ടു. അവൻ സർഹിയ കുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്ത് ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന്
പറഞ്ഞു.
ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കേൽ വെള്ളിയും 50 ശേക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
നാല് കാര്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പൊൻകട്ടിയും വെള്ളിയും മേലങ്കിയും, ഒന്ന് കണ്ട്, രണ്ട് മോഹിച്ച്, മൂന്ന് എടുത്തു, നാല് കുഴിച്ചിട്ടു. നാല് കാര്യം ചെയ്തു. വെള്ളി മേളിലാന്നും പറഞ്ഞു. വായിച്ചു നോക്കിയോ. 22.
യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്നെടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ചു.
പ്രൈസ് ഗോഡ്. ഒരൊറ്റ ആഖാൻ, അവരുടെ യുദ്ധം തോൽവിയിലായിപ്പോയി. ഈ ആഖാനെ ആര് വളർത്തി? വീട്ടുകാർ വളർത്തി. പ്രൈസ് ഗോഡ്. അപ്പൊ ദാവീദിന്റെ ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവ സൈന്യങ്ങളുടെ ദൈവമായിരുന്ന യഹോവ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഉയരുവാൻ താല്പര്യമുണ്ടെങ്കിൽ, വർദ്ധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഐശ്വര്യം പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കണം, ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. ഞങ്ങളെ വിട്ട് ദൈവം ഓടി മാറുന്ന, വിട്ടുമാറുന്ന ഒരനുഭവം ഒരു കാലത്തും എൻ്റെ വീട്ടിലുണ്ടാകരുത്, എൻ്റെ കുഞ്ഞുങ്ങളിലുണ്ടാകരുത്, എന്നിലുണ്ടാകരുത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഉള്ള ഒരു തീരുമാനമെടുത്ത് ദാവീദ് ജീവിച്ചു. ദാവീദിനെ കുറിച്ച് വായിക്കുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവൻ പ്രബലനായി തീർന്നു. തീർന്നില്ല. 15:11.
സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദൈവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതു.
ഹീരാം എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. ദേവദാരുക്കള്, ദൂതന്മാര്, ആശാരികള്, കൽപ്പണിക്കാര്, അവർ പണിതു. ജാതികളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരും. മനസ്സിലായോ? വിഷയം പ്രത്യേകം പറഞ്ഞു, ജാതികളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ജാതികൾ രാജാവായിരിക്കുന്ന സോർ രാജാവ് ദാവീദിന് അരമന പണിയാനുള്ള സകലതും കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനൊരു അരമന പണിതു. 12-ാം വാക്യം.
ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്റെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്തെ ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്ന് ദാവീദ് അറിഞ്ഞു. നമ്മൾ പലരും ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ അറിയാതെയും മറന്നും കിടക്കുക. എനിക്ക് സങ്കടമുണ്ട് ഓരോരുത്തരും. എനിക്ക് നല്ല ഓർമ്മയാണ്, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഓർമ്മയാണ്. ഓരോരുത്തരും വീട്ടിൽ കഴിഞ്ഞ 18-20 വർഷമായിട്ട്, 16 വർഷമായി സുഷ തുടങ്ങിയിട്ട് ഇവിടുത്തെ സഭയിൽ, നിങ്ങളുടെ ഓരോ വീട്ടിലും നടന്ന ഓരോ കൊച്ചു കൊച്ചു സംഭവവും എനിക്ക് ഓർമ്മയുണ്ട്, ഡീറ്റെയിൽസ് ഓർമ്മയുണ്ട്. ഇന്ന് ഞാൻ ഷാദിനോട് ചോദിച്ചാൽ പറയാം, അത് മറന്നുപോയി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം ചെയ്തത് മറക്കരുത്, ഒരു കാലത്തും മറക്കരുത്. എത്ര ഉയർന്നാലും, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാവ് ഒരു ദേശാന്തരിയായിരുന്നു. ഇന്ന് വലിയ ജോലിയെല്ലാം കിട്ടിക്കഴിയുമ്പം ബുദ്ധിമാനോ അതിബുദ്ധിമാനോ എന്നൊക്കെ പറയുമ്പം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തോറ്റ് നടന്ന കാലത്ത് ദൈവം സഹായിച്ചത് മറക്കരുത്. ദൈവം ഉയർത്തിയ വിധങ്ങൾ മറക്കരുത്, ദൈവം നടത്തിയ വിധങ്ങൾ മറക്കരുത്, എന്നെ ഞാനാക്കിയ ദൈവത്തെ മറക്കരുത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞു, തള്ളയാടുകളെ മേയ്ക്കുന്ന അവസരത്തിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തി ഈ രാജസ്ഥാനത്താക്കിയ ഈ ദൈവത്തെ ഞാൻ ഇതിലും അധികം ഇനിയും ആരാധിക്കും. ഓർമ്മ വേണം, പഴയ കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. ദൈവം സഹായിച്ച വിധങ്ങൾ ഓർമ്മ വേണം, ദൈവം ഉയർത്തിയ വിധങ്ങൾ ഓർമ്മ വേണം. കണ്ണുനീരോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചത് ഓർമ്മ വേണം. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നന്ദിയോടെ ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ റേഷൻ കട്ട് ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പൊങ്ങുകയില്ല. പ്രൈസ് ഗോഡ്. ചിലരുടെയൊക്കെ ഭാവം എങ്ങനെന്താ അറിയാമോ, അവർ ജനിച്ചപ്പോൾ തന്നെ ഐൻസ്റ്റീൻ ആയിരുന്നുള്ള ഭാവത്തിൽ ചിലരൊക്കെ തരാം. ഞാനത് നടക്കാറില്ല. ജനിച്ചപ്പോൾ തന്നെ ഒഡീഷനായിരുന്നുള്ള ഭാവമാണ്, നമ്മളങ്ങനെ നടക്കാറില്ല. ജനിച്ചപ്പോൾ തന്നെ വലിയ അനുഭവങ്ങളിൽ കൂടെയാണ് ജനിച്ചു വന്നത്, അല്ല കഷ്ടത്തിൽ കൂടെയാണ് വന്നത്. മറക്കരുത്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ സഹായിക്കും. ദാവീദിനെ ദൈവം സഹായിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാവീദിനെ ഒരു വ്യക്തിക്കും തടയാൻ പറ്റിയില്ല, ഒരു വാതിലും ദാവീദിനു മുമ്പിൽ അടഞ്ഞില്ല. ദാവീദ് തുറന്നാ തുറന്നതാ, അടച്ചാ അടച്ചതാ. ആ താക്കോല് കൈവശമുള്ളവൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവനെ സേവിക്കാൻ, പിന്നിട്ട് പോകുന്ന വഴികൾ, കടന്നുപോയ വഴികൾ, പഴയകാലത്ത് എങ്ങനെ ദൈവത്തെ അറിഞ്ഞു, എങ്ങനെ ദൈവത്തെ പിൻപറ്റാനിടയായി, ഈ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ ആയിരുന്നേനെ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഈ ദൈവം സഹായിച്ചു, ഈ ദൈവം അനുഗ്രഹിച്ചു, ഈ ദൈവം പിടിപ്പിച്ചു. കണ്ണുകളടയ്ക്കാം, തലല വണക്കാം. ഒരു നിമിഷം. ഈ 2012 അവസാന മാസം, അവസാനത്തെ ആഴ്ച, അവസാനത്തെ മണിക്കൂറുകൾ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവം നടത്തിയില്ലേ? ദൈവം സഹായിച്ചില്ലേ? ദൈവം പരിപാലിച്ചില്ലേ? ഇനിയും ഈ ദൈവം എന്നെ സൂക്ഷിക്കും, എന്നെ നടത്തും, എന്നെ പരിപാലിക്കും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. മനോവേദന മനോഭാരത്താലലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനോഭാരത്താലലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. ശോകശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൂടും വെയിലാകിൽ താണലുമാവൻ, എൻ്റെ എത്ര നല്ലവൻ, കൊടും വെയിലാകെ തണലും അവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ.